മണവാളനെ എതിരേൽപ്പാൻ. ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമൊത്ത് ഒലിവുമലയിൽ ഇരിക്കുകയായിരുന്നു. മലയ്ക്ക് പിന്നിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ആകാശം സന്ധ്യാസമയത്തെ വർണ്ണമേഘങ്ങൾ കൊണ്ട് മനോഹരമായി കാണപ്പെട്ടു. ഒരു ഉത്സവ പ്രതീതി എന്ന വണ്ണം അകലെ ഒരു വീട് അനേകം വിളക്കുകൾ കൊണ്ട് പ്രഭാപൂരിതമായി കാണപ്പെട്ടു. വീട്ടുവാതിലിന് പുറത്ത് കാണപ്പെട്ടിരുന്ന വിളക്കുകളും ചുറ്റുപാടും പ്രതീക്ഷാനിർഭരരായി നിന്നിരുന്ന പുരുഷാരവും വളരെ വേഗം ഒരു വിവാഹഘോഷയാത്ര കടന്നു വരുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി. കിഴക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും സന്ധ്യാസമയങ്ങളിലാണ് വിവാഹങ്ങൾ നടന്നിരുന്നത്. മണവാട്ടിയെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മണവാളൻ കടന്നുപോകുന്നു. കത്തുന്ന പന്തങ്ങൾ പിടിച്ചുകൊണ്ട് മണവാട്ടിയും സംഘവും പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് മണവാളന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ക്ഷണിതാക്കൾക്കായി ഒരു സദ്യ ക്രമീകരിച്ചിട്ടുണ്ടാകും. വിവാഹ സംഘത്തിൽ ചേർന്ന് പോകുന്നതിന് മണവാട്ടിയും കൂട്ടരും വരുന്നത് കാത്തുകൊണ്ട് നിന്നിരുന്ന ഒരു കൂട്ടത്തെ ക്രിസ്തു കാണുന്നുണ്ടായിരുന്നു. വെള്ളയങ്കി ധരിച്ച 10 കന്യകമാർ മണവാട്ടിയുടെ വീട്ടിന് സമീപം കാത്തു നിൽക്കുന്നത് കാണപ്പെട്ടു. കത്തിക്കൊണ്ടിരുന്ന വിളക്കും എണ്ണ സൂക്ഷിക്കുന്നതിനുള്ള ചെറുപാത്രവും ഓരോരുത്തരും പിടിച്ചിരുന്നു. എല്ലാവരും മണവാളന്റെ വരവിനെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഒരു കാലവിളംബം കാണപ്പെട്ടു. മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നോക്കി നിന്നവരെല്ലാം ക്ഷീണിച്ച് ഉറങ്ങിത്തുടങ്ങി. അർദ്ധരാത്രി ആയപ്പോൾ ഒരു വിളി കേട്ടു. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ. മയക്കം പിടിച്ച് ഉറങ്ങിയവരെല്ലാം ക്ഷണത്തിൽ എഴുന്നേറ്റു വിളക്കുകളുടെ പ്രകാശത്തിലും സംഗീതധോരണിയിലും ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നു. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം അവർ കേൾക്കുന്നു. പോകാനുള്ള തിടുക്കത്തിൽ 10 കന്യകമാരും വിളക്കുകളെടുത്ത് തിരി ശരിയാക്കി അവ കത്തിക്കുന്നതിന് ശ്രമിച്ചു തുടങ്ങി. പക്ഷേ 5 പേർ തങ്ങളുടെ പാത്രങ്ങളിൽ എണ്ണ നിറയ്ക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത്ര ദീർഘമേറിയ ഒരു കാത്തിരിപ്പുണ്ടാകും എന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യഘട്ടത്തിനുള്ള ഒരുക്കം അവർക്കില്ലായിരുന്നു. സങ്കടത്തിലായ അവർ ബുദ്ധിമതികളായ സഖിമാരോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നു: ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരുവിൻ. പക്ഷേ കാത്തിരുന്ന ആ 5 പേരും തങ്ങളുടെ പാത്രങ്ങളിലിരുന്ന എണ്ണ മുഴുവനും വിളക്കുകളിൽ ഒഴിച്ചു കഴിഞ്ഞിരുന്നു. കൊടുക്കുവാൻ വേറെ എണ്ണ കൈവശമില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ എണ്ണ വാങ്ങാൻ പോയി വന്നതിനുള്ളിൽ ഘോഷയാത്ര മുന്നോട്ട് ദീർഘദൂരം പോയി കഴിയുകയും അവർ പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു. എണ്ണ കരുതിയിരുന്ന 5 പേർ കത്തിച്ച വിളക്കുകളുമായി വിവാഹ സംഘത്തോടൊപ്പം വീട്ടിനുള്ളിൽ കടക്കുകയും വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ബുദ്ധിയില്ലാത്ത 5 പേർ വന്നെത്തിയപ്പോൾ അപ്രതീക്ഷിതമായ തിരസ്കരണമാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് വിരുന്നുവാഴി പറഞ്ഞു. രാത്രിയുടെ കൂരിരുട്ടിൽ ആളൊഴിഞ്ഞ തെരുവിൽ പുറത്തു തന്നെ അവർക്ക് നിൽക്കേണ്ടി വന്നു. മണവാളന് വേണ്ടി കാത്തിരുന്ന വിവാഹ സംഘത്തെ നോക്കിക്കൊണ്ട് 10 കന്യകമാരുടെ ഉപമ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അവരുടെ അനുഭവത്തിൽ കൂടെ തന്റെ വരവിന് തൊട്ടു മുമ്പുള്ള സഭയുടെ അവസ്ഥ വിവരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കാത്തിരുന്ന 2 കൂട്ടം കന്യകമാർ പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന 2 വിഭാഗങ്ങളെയാണ്. പരിശുദ്ധ വിശ്വാസം മുറുകെ പിടിക്കുന്നതുകൊണ്ട് അവരെ കന്യകമാരെന്ന് വിളിക്കുന്നു. വിളക്ക് തിരുവചനത്തെ പ്രതിനിധീകരിക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനം 119:105. എണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. സഖരിയാവിന്റെ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതുപോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്കുതണ്ടും അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിൻ്റെ വലത്തുഭാഗത്ത് 1 ഇടത്തുഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെറുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ് ഇത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന രണ്ട് ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. സക്കറിയാവ് 4:1-14. രണ്ട് ഒലിവ് മരങ്ങളിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള എണ്ണ സ്വർണ്ണക്കുഴലുകളിൽ കൂടെ ഒഴുകി നിലവിളക്കിന്റെ അറ്റത്തുള്ള കുടത്തിൽ എത്തുകയും അവിടെ നിന്ന് അത് വിളക്കുകളിലേക്ക് ഒഴുകി ആലയത്തിന് മുഴുവൻ വെളിച്ചം പകരുകയും ചെയ്യുന്നു. അപ്രകാരം ദൈവസന്നിധി നിൽക്കുന്ന അഭിഷിക്തന്മാരിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവവേലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന മാനുഷിക ഉപകരണങ്ങളിലേക്ക് കടന്നുവരുന്നു. തന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആക്കി തീർക്കുന്നത് സ്വർഗീയ കൃപ ഒന്ന് മാത്രമാകുന്നു എന്ന് ദൈവജനത്തോട് പ്രഖ്യാപിക്കുക എന്നതാണ് രണ്ട് അഭിഷിക്തന്മാരുടെ ദൗത്യം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സക്കറിയാവ് 4:6. ഉപമയിൽ 10 കന്യകമാരും മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ടതായി പറയുന്നു. വിളക്കുകളും എണ്ണപാത്രങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുറെ സമയത്തേക്ക് അവർക്ക് തമ്മിൽ വ്യത്യാസങ്ങളൊന്നും കണ്ടിരുന്നില്ല. ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് തൊട്ടു മുമ്പ് സഭയിലും അപ്രകാരം തന്നെയായിരിക്കും. തിരുവചനത്തെ സംബന്ധിക്കുന്ന അറിവ് എല്ലാവർക്കുമുണ്ട്. വേഗത്തിൽ ഉണ്ടാവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി എല്ലാവരും കേൾക്കുകയും ആത്മവിശ്വാസത്തോടുകൂടെ അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉപമയിലുള്ളതുപോലെ ഇപ്പോഴും സംഭവിക്കും. ഒരു കാത്തിരിപ്പിൻ സമയം വരികയും വിശ്വാസം പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ പലരും ഒരുക്കമില്ലാതെ കാണപ്പെടും. അവരുടെ വിളക്കുകളിലും പാത്രങ്ങളിലും എണ്ണ ഉണ്ടായിരിക്കുകയില്ല. അവരിൽ പരിശുദ്ധാത്മാവ് കാണപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് കൂടാതെയുള്ള ദൈവവചനത്തിലെ പരിജ്ഞാനം തികച്ചും പ്രയോജനരഹിതമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള സത്യത്തിന്റെ തത്വങ്ങൾക്ക് മനസ്സിനെ ഉത്തേജിപ്പിക്കുവാനും ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും സാധിക്കുന്നില്ല. വേദപുസ്തക കൽപ്പനകളും വാഗ്ദത്തങ്ങളും ഒരുവന് സുപരിചിതമായിരുന്നേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് സത്യത്തെ ഉള്ളിൽ എത്തിക്കുന്നില്ലെങ്കിൽ സ്വഭാവ രൂപീകരണം സംഭവിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ചറിയുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അങ്ങനെ അവർ പിശാചിന്റെ കെണിയിൽ വീണ് പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം കപടനാട്യക്കാരല്ല, സത്യത്തോട് അവർക്ക് കൂറുണ്ട്. അതിനെ അവർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു വന്നു. സത്യത്തിൽ വിശ്വസിക്കുന്നവരിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് അവർ തങ്ങളെ സമർപ്പിച്ചു കൊടുത്തിരുന്നില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ വീണുടഞ്ഞ് പഴയ പ്രകൃതി തകർന്നു പോകുവാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. പാറകൾക്കരികിൽ വീണ വിത്ത് സൂചിപ്പിക്കുന്ന കേൾവിക്കാരും ഇപ്രകാരം ഉള്ളവരാണ്. ഉത്സാഹത്തോടെ അവർ വചനം കൈക്കൊള്ളുമെങ്കിലും അതിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കുന്നതിൽ അവർ തോറ്റുപോകുന്നു. അതിന്റെ സ്വാധീനം അവരിൽ നിലനിൽക്കുന്നില്ല. അവന്റെ ആഗ്രഹപ്രകാരം തന്നിലൊരു പുതിയ പ്രകൃതത്തെ വളർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ബുദ്ധിയില്ലാത്ത കന്യകമാർ ചിത്രീകരിക്കുന്ന വിഭാഗം പുറമേ കാണപ്പെടുന്ന ഒരു പ്രവർത്തന ശൈലിയിൽ സംതൃപ്തരായിരുന്നു. ദൈവത്തെ അവർ അറിഞ്ഞിരുന്നില്ല. ദൈവ സ്വഭാവത്തെക്കുറിച്ച് അവർ പഠിച്ചിരുന്നില്ല. ദൈവവുമായി ഈടാർന്ന ബന്ധത്തിൽ അവർ വന്നിട്ടില്ലായിരുന്നു. ആയതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുന്നതിനും അവങ്കിലേക്ക് നോക്കി ജീവിക്കുന്നതിനും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവരുടെ ദൈവിക ശുശ്രൂഷ വെറുമൊരു ചടങ്ങായി മാത്രം അധപ്പതിച്ചു പോയിരുന്നു. സംഘം കൂടി വരുന്നതുപോലെ അവർ നിന്റെ മുമ്പിലിരുന്നു, നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായുകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. Ehezkiel 33:31. ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് തൊട്ടു മുമ്പ് ജീവിക്കുന്നവരുടെ പ്രത്യേക ഗുണവിശേഷം ഇപ്രകാരമുള്ളതായിരിക്കുമെന്ന് അപ്പൊസ്തലനായ പൗലോസ് പറയുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. 2 Timotheos 3:1-5. ദുർഘട സമയങ്ങൾ വരുമ്പോൾ നിലവിളിക്കുന്നവർ ഇക്കൂട്ടരാണ്. സമാധാനത്തിനും സുരക്ഷിതത്വത്തിനുമായി അവർ വിലപിക്കുന്നു. എല്ലാം സുരക്ഷിതമാണെന്ന് പറഞ്ഞ് അവർ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. അപകടത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. അവരുടെ നിദ്രാവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോൾ തങ്ങളുടെ ശൂന്യാവസ്ഥ അവർ കാണുകയും തങ്ങൾ കരുതിക്കൊള്ളാത്തത് നൽകുവാൻ മറ്റുള്ളവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ ഒരാളിന്റെ ഇല്ലായ്മ നികത്തുവാൻ വേറൊരാൾക്ക് സാധ്യമല്ല. ഓരോ വ്യക്തിക്കും ദൈവകൃപ സൗജന്യമായി കൊടുക്കുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. വെളിപ്പാട് 22:17. എന്നാൽ സ്വഭാവം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റപ്പെടാവുന്നതല്ല. മറ്റൊരാൾക്ക് വേണ്ടി വിശ്വസിക്കുന്നതിന് ആർക്കും സാധ്യമല്ല. മറ്റൊരാൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനും ആർക്കും സാധിക്കുന്നില്ല. ആത്മാവിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന സ്വഭാവം വേറൊരാൾക്ക് കൊടുക്കുന്നതിനും ആർക്കും തന്നെ സാധിക്കുന്നില്ല. നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹസ്കേൽ 14:20. പ്രതിസന്ധി ഘട്ടത്തിൽ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു വരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവൻ എന്നുള്ള ആർപ്പുവിളി മുഴങ്ങുകയും മയക്കം കൊണ്ട് ഉറങ്ങിപ്പോയ കന്യകമാരെല്ലാം ചാടിയെഴുന്നേൽക്കുകയും ചെയ്തു. ആ സംഭവത്തിന് വേണ്ടി ശരിയായി ഒരുങ്ങിയിരുന്നവർ ആരെല്ലാമെന്ന് അപ്പോൾ വെളിപ്പെട്ടു വന്നു. ഇത് രണ്ടു കൂട്ടർക്കും അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ ഒരു കൂട്ടർ പ്രതിസന്ധിക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, മറ്റേ വിഭാഗം ഒരുങ്ങാതെയും ഇരുന്നതായി കാണുന്നു. ഇന്നും ഇതുപോലെ തന്നെയാണ്. അപ്രതീക്ഷിതമായൊരു ആപത്ത് പൊടുന്നനവേ സംഭവിക്കുകയോ മരണവുമായി മുഖാമുഖം ഒരുവൻ വന്നു പെടുകയോ ചെയ്യുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളിൽ അവന് യഥാർത്ഥ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് വെളിവാകും. അവന്റെ ആത്മാവ് കൃപയാൽ പരിപോഷിക്കപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നും അത് വെളിപ്പെടുത്തും. മാനവകുലം അന്ത്യനാളിനോടടുക്കുമ്പോൾ ആ വലിയതും അവസാനത്തേതുമായ പരീക്ഷ വന്നു ചേരും. അന്ന് മനുഷ്യാത്മാവിന്റെ ആവശ്യം നിറവേറ്റപ്പെടുവാൻ കഴിയാത്ത വിധം വളരെ താമസിച്ചു പോയിരിക്കും. 10 കന്യകമാർ ഈ ഭൂമിയുടെ ചരിത്രത്തിന്റെ സായാഹ്നം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് എല്ലാവരും അഭിമാനിക്കുന്നു. എല്ലാവർക്കും ഒരു വിളി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കൈവശം അവർക്ക് ഒരു പേരും വിളക്കുമുണ്ട്. ദൈവിക ശുശ്രൂഷയിലാണ് തങ്ങളെന്ന് എല്ലാവരും അവകാശപ്പെടുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ എല്ലാവരും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് കാത്തുകൊണ്ടും ഇരിക്കുന്നു. പക്ഷേ 5 പേർ മാത്രമേ ഒരുങ്ങിയിട്ടുള്ളൂ. 5 പേർ വാതിലിന് പുറത്ത് ആയിപ്പോയതിൽ അതിശയിച്ച് അമ്പരന്ന് നിൽക്കുന്നു. അന്ത്യനാളിൽ അനേകർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം അവകാശപ്പെടും. നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് കർത്താവ് അവരോട്, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ലൂക്കോസ് 13:26-27, മത്തായി 7:22. ഈ ജീവിതത്തിൽ അവർ ക്രിസ്തുവുമായി കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടില്ലായിരുന്നു. ആയതിനാൽ അവർക്ക് സ്വർഗത്തിന്റെ ഭാഷ മനസ്സിലാകുന്നില്ല. അവിടുത്തെ സന്തോഷത്തിൽ അവർ പരദേശികളെ പോലെ കാണപ്പെടുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 2:11. മർത്യകാതുകളിൽ പതിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശോകകരമായ വാക്കുകളാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നുള്ള വിനാശത്തിന്റെ ശബ്ദം. നിങ്ങൾ നിസാരമായി തള്ളിക്കളഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവർത്തിത്വം ഒന്ന് മാത്രമാണ് കല്യാണസദ്യയിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രവേശനം നേടിത്തരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി അതിൽ പങ്കെടുക്കുന്നതിന് സാധ്യമല്ല. അതിന്റെ വെളിച്ചം കുരുടായ കണ്ണുകളിലും അതിന്റെ മാധുര്യം സ്വരം ചെകിടായ കാതുകളിലും വീഴും. ലോകമായിൽ മരവിച്ചു പോയിരിക്കുന്ന ഹൃദയങ്ങളിൽ അതിന്റെ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും വീണക്കമ്പിനാദത്തിന്റെ ഇമ്പസ്വരം യാതൊരുവിധ ചലനവും സൃഷ്ടിക്കുകയില്ല. നിങ്ങളുടെ സ്വന്തമായ അയോഗ്യത നിമിത്തം സ്വർഗീയ സഹവർത്തിത്വത്തിൽ നിന്ന് നിങ്ങൾ തള്ളപ്പെട്ടു പോയിരിക്കുന്നു. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ശൂന്യമായ വിളക്കുകളിൽ എണ്ണ പകർന്ന് തിരി നേരെയാക്കി കത്തിച്ചുകൊണ്ട് ഒരുങ്ങിയിറങ്ങി കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് സ്വർഗത്തിൽ അവന്റെ സഖിത്വത്തിൽ കടക്കാമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ഉപമയിലുള്ള ബുദ്ധിയുള്ള കന്യകമാർക്ക് വിളക്കുകളും പാത്രങ്ങളിൽ എണ്ണയും ഉണ്ടായിരുന്നു. രാത്രിയിലെ കാത്തിരിപ്പ് വേളയിൽ ഉടനീളം അവരുടെ വിളക്ക് നന്നായി കത്തിക്കൊണ്ടിരുന്നു. മണവാളന്റെ വരവ് സമീപമായപ്പോൾ അവർക്ക് ചുറ്റും വെളിച്ചം പ്രതിഫലിപ്പിക്കുവാൻ അത് സഹായകമായി. മണവാളന്റെ വീട്ടിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനും വിവാഹസദ്യയിൽ കടക്കുന്നതിനും ഇരുട്ടിലെ ആ പ്രകാശം അവരെ സഹായിച്ചു. അപ്രകാരം ക്രിസ്തുവിന്റെ അനുഗാമികൾ ഈ അന്ധകാര ലോകത്തിൽ വെളിച്ചം പകരേണ്ടതാണ്. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ദൈവവചനം അത് സ്വീകരിക്കുന്നവന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ഒരു ശക്തിയായി തീരുന്നു. ഹൃദയങ്ങളിൽ തിരുവചന തത്വങ്ങൾ പാകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ ദൈവിക സ്വഭാവം വളർത്തിയെടുക്കുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവമെന്ന തന്റെ മഹത്വത്തിന്റെ വെളിച്ചം അവന്റെ പിൻഗാമികളിൽ കൂടെ പ്രകാശിക്കേണ്ടതാണ്. ഇങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മണവാളന്റെ വീട്ടിലേക്കും ദൈവനഗരത്തിലേക്കും കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലേക്കുമുള്ള വഴിയിൽ വെളിച്ചം വീശുകയും ചെയ്യേണ്ടതാണ്. ഏറ്റവും അന്ധകാരനിബിഡമായ അർദ്ധരാത്രിയിലായിരുന്നു മണവാളന്റെ വരവ്. അപ്രകാരം തന്നെ ഈ ലോക ചരിത്രത്തിന്റെ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ യേശുവിന്റെ വീണ്ടും വരവും ഉണ്ടാകും. മനുഷ്യപുത്രന്റെ വീണ്ടും വരവിന് തൊട്ടുമുമ്പ് നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയുമുള്ള അവസ്ഥ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും. തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ സാത്താൻ ആ കാലയളവിൽ പ്രവർത്തിക്കുമെന്ന് തിരുവചനം പറയുന്നു. 2 തെസലോനിക്കർ 2:9-10. തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന ആത്മീയ അന്ധകാരം, ബഹുശതം തെറ്റായ ഉപദേശങ്ങൾ, വിശ്വാസരാഹിത്യം, പാശാണ്ഡത, മായാമോഹ വഞ്ചനങ്ങൾ തുടങ്ങിയ സാത്താന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ലോകത്തെ സാത്താൻ തന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭകളെന്ന് പറയപ്പെടുന്നവയിലേക്കും തന്റെ പുളിമാവ് എന്ന വഞ്ചന പ്രയോഗിക്കുന്നു. അർദ്ധരാത്രിയിലെ കൂരിരുട്ടുപോലെ മുമ്പോട്ടുള്ള ഗമനം അസാധ്യമായി തീരത്തക്കവണ്ണം വിശ്വാസരാഹിത്യം ലോകത്തിൽ കടന്നുവരും. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ദൈവജനങ്ങൾക്ക് ഈ സമയം രാത്രിയിലെ പരീക്ഷയും കരച്ചിലും പീഡനവും ഒരുപോലെയായിരിക്കും. എന്നാൽ ആ രാത്രിയിലെ അന്ധകാരത്തിന് മധ്യേ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് ദൈവം പറയുന്നു. 2 കൊരിന്ത്യർ 4:6. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നപ്പോൾ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. 1:2-3. അപ്രകാരം ആത്മീയ അന്ധകാരത്തിന്റെ ആ നാളിൽ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവശബ്ദം കേൾക്കപ്പെടും. തന്റെ ജനത്തോട് അവൻ ഇങ്ങനെ പറയും, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാവ് 60:1. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. യെശയ്യാവ് 60:2. ദൈവത്തെ അന്യഥാഗ്രഹിച്ചതിന്റെ അനന്തര ഫലമായി കൂരിരുട്ട് ലോകത്തെ മൂടുകയാണ്. ദൈവ സ്വഭാവത്തെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യർക്ക് നഷ്ടമായിത്തീരുന്നു. അത് തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വെളിച്ചം പകരുകയും രക്ഷണശക്തി വെളിവാകുകയും ചെയ്യുന്ന ഒരു ദൂത് പ്രഖ്യാപിക്കപ്പെടണം. ദൈവസ്വഭാവം എല്ലായിടവും വെളിപ്പെടുത്തപ്പെടണം. ലോകത്തിന്റെ അന്ധകാരത്തിൽ ദൈവമഹത്വത്തിന്റെയും നന്മയുടെയും കൃപയുടെയും സത്യത്തിന്റെയും വെളിച്ചം പ്രതിഫലിക്കണം. ഈ വേലയെ സംബന്ധിച്ച് പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറയുന്നു, സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരുശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. യെശയ്യാവ് 40:9-10. ഇതാ നിങ്ങളുടെ ദൈവം എന്ന് മണവാളന്റെ വരവനായി കാത്തിരിക്കുന്നവർ പറയേണ്ടതാണ്. ദൈവകൃപയുടെ അന്ത്യരശ്മി അഥവാ കൃപയുടെ അന്ത്യദൂത് സ്നേഹമെന്ന ദൈവ സ്വഭാവത്തിന്റെ വെളിവാക്കലായി ലോകത്തിൽ പ്രസംഗിക്കപ്പെടണം. ദൈവമക്കൾ തന്റെ മഹത്വം വെളിപ്പെടുത്തണം. ദൈവകൃപ തങ്ങൾക്ക് എന്താണ് ചെയ്തതെന്ന് അവരുടെ സ്വന്തം ജീവിതത്തിലും സ്വഭാവത്തിലും കൂടെ വെളിപ്പെടണം. നീതി സൂര്യന്റെ കിരണങ്ങളായ സത്യവചനങ്ങളും വിശുദ്ധിയുള്ള പ്രവൃത്തികളും അവരുടെ സൽക്കർമ്മങ്ങളായി പ്രകാശിക്കണം. ലോകത്തിന്റെ വെളിച്ചമായി പിതാവിന്റെ മഹത്വപ്രകാശമായ ക്രിസ്തു കടന്നു വന്നു. ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് അവൻ വന്നത്. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 10:38. നസറേത്തിലെ പള്ളിയിൽ അവൻ ഇപ്രകാരം പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക കൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസ് 4:18-19. ഇതേ ജോലി തന്റെ ശിഷ്യന്മാരും ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:14-16. ഇതേ കാര്യം തന്നെ പ്രവാചകനായ യെശയ്യാവും നിർദ്ദേശിച്ചിരിക്കുന്നു. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. യെശയ്യാവ് 58:7-8. ഇപ്രകാരം ആത്മീയ അന്ധകാര രാത്രിയിൽ ഉനിഞ്ഞിരിക്കുന്നവരെ നിവർത്തിയും കരയുന്നവരെ ആശ്വസിപ്പിച്ചും കൊണ്ട് തന്റെ സഭയിൽ കൂടെ ദൈവമഹത്വം പ്രകാശിക്കണം. ലോകദുഃഖത്തിന്റെ നിലവിളി നമുക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രയാസപ്പെടുന്നവരും ആവശ്യങ്ങളിലിരിക്കുന്നവരും എല്ലായിടത്തുമുണ്ട്. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെയും കഷ്ടപ്പാടുകളെയും ലഘൂകരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. പ്രസംഗത്തെക്കാളും പ്രവൃത്തിക്ക് കൂടുതൽ ശക്തിയുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരവും നഗ്നരായവർക്ക് വസ്ത്രവും ഭവനരഹിതർക്ക് അഭയസ്ഥാനവും നാം നൽകേണ്ടതാണ്. ഇതിലും അധികം ചെയ്യുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിന്റെ ദാഹം നിറവേറ്റുവാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മാത്രമേ സാധ്യമാകൂ. ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം ദൈവിക അനുകമ്പയാൽ നിറയപ്പെടുകയുള്ളൂ. നിങ്ങളാൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഉറവയായ ക്രിസ്തുവിന്റെ സ്നേഹം തുറന്നു തന്നെയിരിക്കണം. ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമ്മുടെ ധനസഹായം മാത്രമല്ല, നമ്മുടെ സന്തോഷം സ്ഫുരിക്കുന്ന മുഖവും പ്രത്യാശയുടെ വാക്കുകളും കൃപയുടെ ഹസ്തദാനങ്ങളും കൂടെ അവർക്കായി ദൈവം ആവശ്യപ്പെടുന്നു. രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ക്രിസ്തു തന്റെ കരം അവരുടെ മേൽ വച്ചു. ഇപ്രകാരം നമ്മുടെ സഹായം ആവശ്യമുള്ളവരുമായി നാം വളരെ അടുത്തു വരേണ്ടതാണ്. പ്രത്യാശ നഷ്ടമായിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യാശ കിരണങ്ങളിലേക്ക് അവരെ മടക്കി വരുത്തുക. ധൈര്യം നഷ്ടമായിരിക്കുന്ന പലരുമുണ്ട്. ധൈര്യത്തിന്റെ വാക്കുകൾ അവരോടും സംസാരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവന്റെ അപ്പം ആവശ്യമുള്ളവരുണ്ട്. തിരുവചനത്തിൽ നിന്ന് അവർക്ക് വായിച്ചു കേൾപ്പിക്കുക. ലോകപ്രകാരം ഏതൊരു ഔഷധത്തിനും ഭിഷഗ്വരനും സൗഖ്യമാക്കുന്നതിന് കഴിയാത്ത വിധം ആത്മീയ രോഗം ബാധിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുക. ഗിലെയാദിൽ തൈലവും വൈദ്യനുമുണ്ടെന്ന് അവരോട് പറയുക. അഖില ലോകത്തിനുമുള്ള ഒരു അനുഗ്രഹമാണ് വെളിച്ചം. നന്ദി കെട്ടതും അശുദ്ധി നിറഞ്ഞതും ധാർമ്മികമായി അധപ്പതിച്ചതുമായ ലോകത്തിന് ദൈവം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്രകാരം തന്നെയാണ് നീതിസൂര്യനിൽ നിന്നുള്ള വെളിച്ചവും. പാപാന്ധകാരത്തിലും കഷ്ടപ്പാടിലും വേദനയിലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം എന്ന വെളിച്ചം പ്രകാശിക്കേണ്ടതാണ്. സ്വർഗസിംഹാസനത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശധാര ഭൂവാസികളായ ഏതൊരു രാഷ്ട്ര ജാതി മതവിഭാഗങ്ങളിൽ നിന്നും മാറ്റിവെക്കുവാൻ പാടില്ലാത്തതാണ്. പ്രത്യാശയുടെയും കൃപയുടെയും ദൂത് ഭൂമിയുടെ അറ്റത്തോളവും എത്തിച്ചേരണം. ആഗ്രഹിക്കുന്നവൻ കരങ്ങൾ നീട്ടി ദൈവിക ശക്തി പ്രാപിക്കുകയും കർത്താവുമായി സമാധാനം സ്ഥാപിക്കുകയും അവൻ ദിവ്യസമാധാനത്തിൽ വസിക്കുകയും ചെയ്യും. ഇതര ജാതി മതവിഭാഗങ്ങൾ അർദ്ധരാത്രിയുടെ അന്ധകാരത്തിൽ ഇനി വലയം ചെയ്യപ്പെട്ടിരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നീതി സൂര്യന്റെ പ്രകാശകിരണങ്ങളാൽ അന്ധകാരം ഒഴിഞ്ഞു പോകുവാൻ സമയമായി. പാതാളശക്തി തോൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ തന്റെ പക്കലില്ലാത്തത് കൊടുപ്പാൻ ആർക്കും തന്നെ സാധ്യമല്ല. ദൈവവേലയിൽ മനുഷ്യർക്ക് യാതൊന്നും തന്നെ നിർമ്മിച്ചെടുക്കുന്നതിന് സാധിക്കുകയില്ല. ദൈവത്തിനു വേണ്ടി ഒരു വെളിച്ചവാഹകനായി തീരുന്നതിന് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു മനുഷ്യനും കഴിയുന്നതല്ല. സ്വർഗീയ സാക്ഷികളായ അഭിഷിക്തന്മാർ സ്വർണക്കുഴലുകളിൽ കൂടെ സ്വർണക്കുടത്തിലേക്ക് ഒഴുകുന്ന സുവർണ നിറമുള്ള എണ്ണ നിലവിളക്കിലേക്ക് ഒഴുകിയെത്തി മന്ദിരത്തിലെങ്ങും തിളക്കമുള്ള വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതുപോലെയാകുന്നു അത്. തുടർച്ചയായി മനുഷ്യന് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹം വെളിച്ചവാഹകനായി തീരുന്നതിന് അവനെ സഹായിക്കുന്നു. വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് സുവർണ എണ്ണയായ സ്നേഹം സൗജന്യമായി പ്രവഹിക്കുന്നു. പിന്നെ അത് അവിടെ നിന്ന് സൽപ്രവൃത്തികളും യഥാർത്ഥ ദൈവിക ശുശ്രൂഷയുമായി ബഹിർഗമിക്കുന്നു. അളവുകൂടാതെ കൊടുക്കുന്ന പരിശുദ്ധാത്മദാനത്തിൽ സ്വർഗത്തിന്റെ സകല ഉറവിടങ്ങളും നിധികളും അടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യരിലേക്ക് ദൈവകൃപയുടെ ധനം പ്രവഹിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് അതിനെ തടയുന്നതുകൊണ്ടല്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അത് സിദ്ധിക്കുമായിരുന്നു. ക്രിസ്തുവിന്റെ അതുല്യ സമ്പത്തായ ദൈവകൃപയെന്ന നിധി ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് ജീവനുള്ള ചാലുകളായി പ്രവർത്തിക്കുക എന്ന പദവി ഓരോ വ്യക്തിക്കും കരഗതമാക്കാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെയും സ്വഭാവത്തെയും ലോകത്തിൽ പ്രതിനിധീകരിക്കുന്നതിന് മധ്യവർത്തികളായി കർത്താവിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ കടന്നു വരുന്നവർക്കായി കാത്തിരിക്കുന്നത് പോലെ ദൈവം മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല. രക്ഷകന്റെ സ്നേഹം മനുഷ്യത്വത്തിൽ കൂടെ ലോകത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതിനേക്കാളും വലുതായി മറ്റൊന്നും തന്നെ ലോകത്തിന് ആവശ്യമായിരിക്കുന്നില്ല. മനുഷ്യഹൃദയങ്ങൾക്ക് അനുഗ്രഹവും ആനന്ദവുമായി തീരത്തക്കവണ്ണം സ്വർഗീയമായ വിശുദ്ധ എണ്ണ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി യോഗ്യമായ ജീവനുള്ള ചാലുകളെ കണ്ടെത്തുന്നതിന് മുഴുസ്വർഗവും ആകാംക്ഷയോടെ ഇരിക്കുന്നു. തന്റെ സഭ ലോകത്തിന്റെ വെളിച്ചമായവനിൽ നിന്ന് പ്രകാശം പ്രതിഫലിപ്പിക്കുകയും ഇമ്മാനുവേലിന്റെ മഹത്വം ഉൾക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രൂപാന്തരം പ്രാപിച്ച ഒരു സമൂഹമായി നിലകൊള്ളേണ്ടതിന് ആവശ്യമായതെല്ലാം ക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സ്വർഗീയ വെളിച്ചവും സമാധാനവും നിലനിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നവരായി ഓരോ ക്രിസ്ത്യാനിയും രൂപാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗീയ സ്നേഹം പ്രകടമാക്കുന്നതിൽ കൂടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നതായി കാണാവുന്നതാണ്. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനായി ദൈവിക പൂർണ്ണത സമർപ്പിതമായ മാനുഷിക മാധ്യമങ്ങളിൽ കൂടെ ഒഴുകിയെത്തുന്നു. നീതിയിൻ സൂര്യന് തന്റെ ചിറകിന്മേൽ രോഗോപശാന്തിയുണ്ട്, മലാഖി 4:2. ആയതിനാൽ ക്രിസ്തുവിന്റെ ഓരോ ശിഷ്യനും ജീവന്റെയും സഹായത്തിന്റെയും യഥാർത്ഥ സൗഖ്യത്തിന്റെയും സ്വാധീനത മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. ക്രിസ്തുവിന്റെ മതത്തിന് പാപക്ഷമ എന്നതിനേക്കാളും വലിയ അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ പാപങ്ങൾ എടുത്തു മാറ്റിയതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ ആ ശൂന്യത നിറയ്ക്കുന്നു എന്നതുകൂടെയാണ്. ദൈവിക പ്രകാശം വ്യാപരിപ്പിക്കുന്നതും ദൈവത്തിൽ ആനന്ദിക്കുന്നതും കൂടെയാണത്. അതിന്റെ അർത്ഥം സ്വയം എന്നുള്ളത് ഒഴിച്ചു മാറ്റി ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ അവിടെ നിറച്ച് അനുഗ്രഹീതമാക്കുന്നു എന്നുള്ളതും കൂടെയാണ്. ക്രിസ്തു വസിക്കുന്ന ആത്മാവിൽ വിശുദ്ധിയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും കളിയാടുന്നു. മഹത്വവും പൂർണ്ണതയും തികവുമുള്ള സുവിശേഷ പദ്ധതിയാൽ ജീവിതം നിറഞ്ഞിരിക്കും. രക്ഷകനെ സ്വീകരിക്കുന്നതിൽ കൂടെ പൂർണ്ണ സമാധാനത്തിന്റെയും പൂർണ്ണ സ്നേഹത്തിന്റെയും പൂർണ്ണ നിശ്ചയത്തിന്റെയും പ്രകാശധാരയാൽ നിറയപ്പെടുന്നു. ജീവിതത്തിൽ കൂടെ സാക്ഷീകരിക്കുന്ന ക്രിസ്തുവിന്റെ സൗന്ദര്യം, സൗരഭ്യം എന്നിവയുടെ സ്വഭാവം ദൈവം അവനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തും. തന്റെ അനുഗാമികൾ പ്രകാശിക്കണമെന്ന് ക്രിസ്തു ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അവൻ പറയുന്നു. ദൈവകൃപ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം നിങ്ങളിലുണ്ട്. തടസ്സങ്ങൾ മാറ്റുക, അപ്പോൾ ദൈവമഹത്വം വെളിപ്പെട്ടു വരും. വെളിച്ചം പ്രകാശിക്കുകയും അന്ധകാരം മാഞ്ഞുപോവുകയും ചെയ്യും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ സ്വാധീന വലയത്തിൽ അത് ശോഭിച്ചുകൊണ്ടിരിക്കും. മനുഷ്യത്വത്തിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവമഹത്വം സ്വർഗത്തെ മാനവകുലത്തോട് അടുപ്പിക്കുകയും അവന്റെ ആന്തരിക മന്ദിരത്തിലെ സൗന്ദര്യം രക്ഷകൻ വസിക്കുന്ന ഓരോ വ്യക്തിയിലും കൂടെ വെളിപ്പെട്ടു വരികയും ചെയ്യുന്നു. ഉള്ളിൽ വാസം ചെയ്യുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് മനുഷ്യർ ആകർഷിക്കപ്പെടുന്നു. ഇപ്രകാരം ദൈവത്തിനു വേണ്ടി വീണ്ടെടുക്കപ്പെടുന്ന അനേകം ആത്മാക്കളിൽ നിന്ന് നിർഗമിക്കുന്ന സ്തുതി സ്തോത്രങ്ങളാൽ ദാതാവായ ദൈവത്തിങ്കിലേക്ക് മഹത്വം ഒഴുകിയെത്തുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാവ് 60:1. മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്നവർക്ക് ഈ ദൂത് നൽകപ്പെട്ടിരിക്കുന്നു. ശക്തിയോടും മഹാതേജസ്സോടും കൂടെ ക്രിസ്തു വീണ്ടും വരുന്നു. തന്റെ സ്വന്തം മഹത്വത്തിലും പിതാവിന്റെ മഹത്വത്തിലും അവൻ വരുന്നു. സകല വിശുദ്ധ ദൂതന്മാരുമൊത്ത് അവൻ വരുന്നു. മുഴുവോകവും അന്ധകാരത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ ഓരോ വിശുദ്ധന്റെയും കൂടാരത്തിൽ വെളിച്ചമുണ്ടായിരിക്കും. വീണ്ടും വരവിന്റെ ആദ്യ കിരണം പോലും അവർ മനസ്സിലാക്കും. അവന്റെ മഹിമയുടെ അത്യുജ്ജ്വല പ്രകാശം ശോഭിക്കും. ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനെ സേവിച്ചിരുന്നവരെല്ലാം അവനെ കണ്ട് സന്തോഷിക്കും. ദുഷ്ടന്മാർ അവന്റെ സന്നിധി വിട്ട് ഓടിമറയുമ്പോൾ തന്റെ അനുഗാമികൾ ആനന്ദിക്കും. ഗോത്രപിതാവായിരുന്ന ഇയ്യോവ് ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ ദർശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബ് 19:27. വിശ്വസ്തരായ തന്റെ അനുഗാമികൾക്ക് ക്രിസ്തു നിത്യേനയുള്ള വിശ്വസ്ത സഖിയും ഉറ്റ സ്നേഹിതനുമാണ്. അവർ അവനോടും പിതാവിനോടും വളരെ അടുപ്പത്തിലും സംസർഗത്തിലും ജീവിച്ചിരുന്നു. കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ഉദിച്ചിരുന്നു. യേശു ക്രിസ്തുവിന്റെ മുഖത്തുണ്ടായിരുന്ന ദൈവമഹത്വത്തിന്റെ പരിജ്ഞാനമെന്ന വെളിച്ചം അവരിൽ പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ അവർ അത്യുഗ്ര ശോഭയോടെ പരിപൂർണ പ്രകാശധാരയിൽ ആനന്ദിക്കുകയും രാജാധിരാജാവ് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുന്നത് കാണുകയും ചെയ്യുന്നു. സ്വർഗവുമായി സമ്പർക്കം പുലർത്തുന്നതിന് അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് സ്വർഗം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്. അവൻ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്നു. യെശയ്യാവ് 25:9. നീതി സൂര്യന്റെ കിരണങ്ങൾ പതിഞ്ഞ് പ്രഭാപൂരിതമായ അവർ ആനന്ദത്തോടുകൂടെ ഉയരത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. താൻ കർത്താധികർത്താവും രാജാധിരാജാവും ആകകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വെളിപ്പാട് 19:6-9, 17:14.